ഭാര്യാഭർത്തൃ ബന്ധമുലഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. കുടുംബത്തിലെ സ്വരചേർച്ചയില്ലായ്മ ഒരു ചെറിയ കാര്യമായി കണക്കാക്കുവാൻ കഴിയുന്നതല്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതിനുണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ പഠനത്തിലൂടെ ഞാനത് വിശദീകരിക്കാം. നാം മത്തായിയുടെ സുവിശേഷം 18:14 വരെയാണല്ലോ കഴിഞ്ഞ ദിവസം പഠിച്ചത്. നാം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 18 ആദ്യം മുതൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവനെന്ന് കാണുവാൻ, അല്ലെങ്കിൽ കർത്താവ് അതിനൊരു സർട്ടിഫിക്കറ്റ് നൽകുവാൻ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. കർത്താവ് അവരോട് കുട്ടികളെക്കുറിച്ച് പറയുവാൻ ആരംഭിച്ചു. ഇനി നമുക്ക് 15 മുതലുള്ള വാക്യങ്ങളാണ് നോക്കേണ്ടത്. അവിടെ നാം കാണുന്നത് ബന്ധങ്ങളെക്കുറിച്ചാണ്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. നിന്റെ സഹോദരൻ നിനക്കെതിരെ പാപം ചെയ്താൽ നീ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു വിശ്വാസി ചെയ്ത പാപത്തെക്കുറിച്ചാണ് ഈ വാക്യം സംസാരിക്കുന്നത്. എൻ്റെ സഹോദരനാൽ ഞാൻ മുറിവേറ്റാൽ എന്നെ മുറിവേൽപ്പിച്ച സഹോദരൻ്റെ അടുത്ത് ആദ്യം ചെല്ലേണ്ടത് ഞാനാണ്. അതെൻ്റെ ഉത്തരവാദിത്വമാകുന്നു. അല്ലാതെ അവനല്ലേ തെറ്റ് ചെയ്തത്, അവനിങ്ങോട്ട് വന്ന് വേണമെങ്കിൽ ക്ഷമ ചോദിക്കട്ടെ എന്നുള്ള ഭാവം തെറ്റാണ്. ഇനിയും 16-17 വാക്യങ്ങളിൽ കാണുന്നത് വഴക്കുണ്ടാക്കിയിട്ട് അതിനെ മൂടി വെക്കുവാനാണ് ചിലർ ആഗ്രഹിക്കുന്നത്. അതിനെ കൈകാര്യം ചെയ്യേണ്ട വിധം അങ്ങനെയല്ല എന്ന് കർത്താവ് പറയുന്നു. രണ്ട് ദൈവമക്കൾ തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ അത് സമാധാനപരമായും ശാന്തമായും പരിഹരിക്കേണ്ടതാണ്. ആർക്കെന്ത് നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ച് ആരും പുറകോട്ടിരിക്കാൻ പാടില്ല. മനുഷ്യരല്ലേ ഉരസലുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ഇതുപോലുള്ള പ്രശ്നം വ്യക്തികൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത പക്ഷം അത് ഗ്രൂപ്പിൽ കൊണ്ടുവരണം. ഗ്രൂപ്പിനും പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും ഒടുവിൽ പ്രശ്നം സഭയിൽ കൊണ്ടുവരിക. സഭയാണ് അന്തിമ വിധി പറയേണ്ടതെന്ന് ചുരുക്കം. ഈ വിഷയത്തിൽ തീർച്ചയായും നാം മറ്റുള്ളവരെ സമീപിക്കരുത്. കോടതി കയറുകയും കേസ് കൊടുക്കുകയും ഇത് ചെയ്യാൻ പാടില്ല. ഈ വിഷയത്തിൻ്റെ ഉപസംഹാരം എന്നുവേണം കർത്താവ് പറഞ്ഞത് 18 നാം കാണുന്നു. 18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:19 ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം നാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അവിടെ നാം പഠിച്ചത് നാം ദൈവവചനം നൽകാതിരുന്നാൽ നാം അതിനെ ഭൂമിയിൽ കെട്ടുകയാണ്. നാം ദൈവവചനം മറ്റുള്ളവർക്ക് നൽകുന്നതായാൽ നാം അതിനെ ഭൂമിയിൽ അഴിക്കുകയാണ് ചെയ്യുന്നത്. 19 മുതൽ മുൻപോട്ട് നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, നാം ഏതെങ്കിലും കാര്യത്തിൽ യോജിച്ചാൽ അവനത് കേൾക്കാം അല്ലെങ്കിൽ ചെയ്തു തരാം എന്നിവിടെ യേശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുമെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ചെയ്തു തരാം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനിവിടെ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഒന്ന് നോക്കിക്കേ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഏതൊരപേക്ഷയും അവൻ കേൾക്കും. അതിൻ്റെ അർത്ഥം എന്താകുന്നു? ക്രിസ്തു തന്നെ ചോദിക്കുന്നതായ ഒരു ആവശ്യം. ഞാൻ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹിതത്തിൽ ചോദിക്കുക എന്നത്രേ. പലരുടെയും ധാരണ കണ്ണിൽ കണ്ടതെല്ലാം ചോദിച്ചിട്ട് ഒടുവിൽ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ അവനൊരു റബ്ബർ സ്റ്റാമ്പ് കൂടി വെക്കുമെങ്കിൽ പിന്നെ ദൈവത്തെ പിടിച്ചു കുരുക്കാമെന്നാണ്. ദൈവഹിതം അറിഞ്ഞേ ഒരു ദൈവഹിതിൽ നിന്ന് അപേക്ഷിക്കുവാൻ അവകാശമുള്ളൂ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇനിയും 21 വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന് കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 മതിയോ എന്ന് ചോദിച്ചു. യഹൂദ മതാചാര്യന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് 2-3 വട്ടം ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതിനാൽ പത്രോസ് 7 ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചത് താൻ എത്രമാത്രം ഔദാര്യ മനസ്കനാണെന്ന് കാണിക്കേണ്ടതിനും കൂടിയായിരുന്നു. 7 വരെ ക്ഷമിക്കുവാൻ ശിമോൻ പത്രോസ് തയ്യാറായിരുന്നു. പക്ഷേ യേശുവിൻ്റെ പുതിയ കണക്കിൻ പ്രകാരം ശിമോൻ പത്രോസ് ഒന്നുമില്ല. അവൻ ചെയ്യുന്നത് ഒരു ക്ഷമിക്കൽ ആണെന്ന് പോലും പറയുവാൻ ബുദ്ധിമുട്ടാണ്. 22 വാക്യത്തിൽ നാം കാണുന്നത് യേശു അവനോട് 7 7 70 എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്നത് 490 പ്രാവശ്യമാകുന്നു. താങ്കൾ ഒരാളോട് 490 പ്രാവശ്യം ക്ഷമിക്കുമ്പോഴേക്കും പ്രശ്നങ്ങൾ നന്നായി ക്രമപ്പെടുവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇരു കൂട്ടരും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാത്ത ഒരു പ്രായത്തിലെത്തിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇത്രയും ക്ഷമിക്കുവാൻ താങ്കൾ തയ്യാറാകുന്നു എങ്കിൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകും എന്നത് ഉറപ്പാണ്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടമ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആ ദാസൻ തൻ്റെ യജമാനന് കടം ഗഡുക്കളായി കൊടുത്തു തീർക്കാമെന്നാണ് പറയുന്നത്. 27-ാം വാക്യം. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടമ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. തൻ്റെ വിഷയം തെളിയിക്കുവാൻ അതിമഹത്തായ ഒരു ഉദാഹരണമത്രേ ക്രിസ്തു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൻ്റെ യജമാനന് ഈ ദാസൻ കടമ്പെട്ടിരുന്ന പണം ഇന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് 3,60,000,000 രൂപ വരും. ഇത്രയും ആർക്കെങ്കിലും ഇളച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500 രൂപ വരും. 500 രൂപയും 3,60,000,000 രൂപയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കേ. നമ്മുടെ കർത്താവ് എത്ര കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ക്ഷമ പ്രാപിച്ച ദാസൻ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്ന ഉപമ ക്ഷമയുടെ പ്രമാണത്തെയാണ് ഉദാഹരിക്കുന്നത്. ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പുതിയ പ്രമാണമാകുന്നു. എന്നാൽ വിശ്വാസികളുടെ ക്ഷമിക്കുവാനുള്ള അടിസ്ഥാനമല്ലിത്. വിശ്വാസികളുടെ ക്ഷമയ്ക്കുള്ള അടിസ്ഥാനം Ephesians 4:32 അത്ര പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം നമ്മോട് ക്ഷമിച്ചതുകൊണ്ട് നാം അന്യോന്യം ക്ഷമിക്കണം. ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചെങ്കിൽ അതേ വിധത്തിൽ നാം മറ്റുള്ളവരോടും ക്ഷമിക്കണം. ഇനി നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 18 അധ്യായങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു പ്രത്യേക ഗതി നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നു എന്ന് വ്യക്തമാണല്ലോ. ക്രിസ്തുവിനെ രാജാവായി കാണിക്കുവാനുള്ള സുവിശേഷകൻ്റെ ശ്രമമായി ശരിക്കും വിജയിക്കുന്നുണ്ട്. ആ ഗതി നമ്മുടെ ശ്രദ്ധയെ ഇനിയും തിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിലേക്കാണ്. കുറേ നാളായി യേശു യഹൂദയ്ക്ക് വെളിയിലായിരുന്നല്ലോ, ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു. ഇതാ അവൻ വീണ്ടും യഹൂദയിലേക്ക് പ്രവേശിക്കുന്നു. തൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് ഒടുവിലത്തെ പ്രാവശ്യമാണ് അവൻ യെരുശലേമിലേക്ക് നീങ്ങുന്നത്. അവൻ ചെയ്യുന്നതിലും പറയുന്നതിലുമെല്ലാം ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട്, ഏത് വചനങ്ങളെ? 16, 17, 18 അധ്യായങ്ങളിൽ നാം ചിന്തിച്ച യേശുവിൻ്റെ വചനങ്ങളെ. ഗലീലയിൽ അവന് പറയുവാനുള്ളത് പറഞ്ഞു തീർന്ന ശേഷം അവൻ തെക്കോട്ട് ചെന്ന് യോർദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. അതിൻ്റെ അർത്ഥം യോർദാൻ നദിയുടെ കിഴക്കേക്കര എന്നാണ്. ഭൗതികവും ഭൂമിശാസ്ത്രപരവുമായ ഒരർത്ഥത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. മുകളിൽ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് താൻ മരിക്കുവാനായി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അവൻ പിന്നീട് ഗലീലയിലേക്ക് മാറി. അവൻ അവിടെ ഗലീല കടലിൻ്റെ ചുറ്റും സമയം ചെലവഴിച്ചു. അവൻ്റെ ആസ്ഥാനം കഫർനഹൂമായിരുന്നു. അവൻ ഗദരദേശത്തും ചെന്നതായി നാം കാണുന്നുണ്ട്. ഇപ്പോൾ അവൻ യഹൂദയുടെ അതിരുകളിലാണ്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോർദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷർ അവനെ പിൻചെന്ന് അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള 2 വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു പദം പുരുഷാരം എന്നുള്ളതും മറ്റേ പദം സൗഖ്യമാക്കി എന്നുള്ളതുമാണ്. ഏതാനും പേരെ സൗഖ്യം ആക്കി എന്നല്ല, വളരെ പുരുഷാരം സൗഖ്യം പ്രാപിച്ചു എന്നാണ്. ഓരോ പ്രാവശ്യവും ഇത് വായിക്കുമ്പോൾ എനിക്ക് താല്പര്യം കൂടിക്കൂടി വരികയാണ്. വന്നുകൂടിയവരിൽ ചിലരെ അവൻ സൗഖ്യമാക്കുകയല്ലായിരുന്നു, സൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. രോഗശാന്തി ശുശ്രൂഷയുമായി മുൻപോട്ടു പോകുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കത് സാധിക്കുമോ? ആശുപത്രിയിൽ കയറി അവിടം മുഴുവൻ ഒഴിച്ചു വിടുവാൻ കഴിയില്ലേ? തീർച്ചയായും മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. തുടർന്ന് മതനേതാക്കന്മാർ ഒരു ചോദ്യവുമായി യേശുവിനെ സമീപിക്കുന്നു. വിവാഹമോചനത്തെ സംബന്ധിക്കുന്നതത്രേ അവരുടെ സംശയം. വിവാഹത്തിനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും വിവാഹമോചനത്തിനുള്ള അടിസ്ഥാനങ്ങളും കർത്താവ് വീണ്ടും വിശദീകരിക്കുന്നു. 19-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. പരീശന്മാർ വന്നത് യേശുവിനെ പരീക്ഷിക്കേണ്ടതിനത്രേ. മോശയിക ന്യായപ്രമാണത്തിൻ്റെ എതിരാണ് അവൻ പറഞ്ഞതെന്ന് കാണിക്കുവാൻ അവർ അവൻ്റെ പിൻപേ ആയിരുന്നു. ഒരു പ്രശ്നവുമായിട്ടാണ് അവർ അവൻ്റെ അടുത്ത് വരുന്നത്. ഇന്നത്തേതുപോലെ അന്നും അതൊരു പ്രശ്നമായിരുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നതായിരുന്നു ചോദ്യം. ഇന്നും പ്രസക്തമായൊരു പ്രശ്നമാണല്ലോ അത്. ഞാൻ അല്പം പിൻപോട്ട് പോയി ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. മനുഷ്യവർഗത്തിൻ്റെ സുഗമമായ ജീവിതത്തിനായി ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി, കുടുംബജീവിതത്തിൻ്റെ സംരക്ഷണത്തിനായി ദൈവം വിവാഹം നടപ്പാക്കി. അത് രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒരുപോലെ അനുഗ്രഹ കാരണമായിരിക്കേണ്ടതിനാണ് ദൈവം നൽകിയത്. വേറെ ഉദാഹരണം പറഞ്ഞാൽ വധശിക്ഷ. ഇത് ദൈവം നൽകിയത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ. വ്യക്തികളുടെ സംരക്ഷണത്തിനായിട്ടാണ് ശബത്ത് നിയമം കൊണ്ടുവന്നത്. അതായത്, മനുഷ്യൻ ഒരു ദിവസമെങ്കിലും വിശ്രമിക്കേണ്ടതിനായി. ദൈവം ഈ നിയമങ്ങൾ നൽകിയത് വ്യക്തികളെയും കുടുംബത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനാണ്. ഇത് പൊതുവായിട്ടുള്ള നിയമങ്ങളാണ്, എല്ലാ മനുഷ്യർക്കും കൂടി നൽകിയിട്ടുള്ളവ എന്ന് ചുരുക്കം. പിന്നീട് അവനത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പ്രത്യേകമായി നൽകി. വിവാഹത്തെ സംബന്ധിക്കുന്ന ഈ സംശയം നമുക്ക് ഇനിയും ഒന്ന് നോക്കാം. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പരിമിതമായ പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇത് നൽകിയിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കതിനെ ഒന്ന് നോക്കാം. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നാണ് ചോദ്യം. യേശു കർത്താവ് അവരെ ആദിയിലേക്ക് കൊണ്ടുപോയി, അതെ, ദൈവം അവർക്ക് നൽകിയ മാതൃകയിലേക്ക്. വളരെ വിശാലമായ ഒരടിസ്ഥാനത്തിൽ മോശയിക ന്യായപ്രമാണം വിവാഹമോചനത്തിന് അനുമതി നൽകിയതായി ആവർത്തന പുസ്തകം 24:1 നാം കാണുന്നുണ്ട്. മോശയുടെ ന്യായപ്രമാണം പഠിക്കുമ്പോൾ വിവാഹമോചനം ഒരു അന്യജാതിയിലുള്ള വ്യക്തിയുമായുള്ള വിവാഹബന്ധത്തോളം മോശമല്ല, അല്ലെങ്കിൽ കുറ്റകരമല്ലായിരുന്നു. ഉദാഹരണത്തിന്, ഒരു പുരോഹിതൻ്റെ മകൾ അന്യജാതിക്കാരനെ വിവാഹം കഴിച്ചാൽ, അന്യ കുടുംബത്തിൽ ബന്ധപ്പെട്ടാൽ പോലും അവളെ ഇസ്രായേൽ ദേശത്തു നിന്ന് പോലും പുറത്താക്കിയിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ മോശയുടെ ന്യായപ്രമാണം അർത്ഥമില്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുവാൻ മനുഷ്യൻ ആരംഭിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപേക്ഷണ പത്രം കൊടുക്കാം എന്ന സ്ഥിതിയിലായിത്തീർന്നു. ഭാര്യ ഉണ്ടാക്കിയ കറിക്ക് അല്പം ഉപ്പ് കൂടിപ്പോയെന്ന് കണ്ടാൽ പോലും ഉപേക്ഷിക്കാവുന്ന സ്ഥിതി ആയി എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കും. കറി ഉപേക്ഷിക്കണമെന്നല്ല, ഭാര്യയെ. ഫലമോ, നമ്മുടെ കർത്താവിൻ്റെ സമയം വന്നപ്പോഴേക്കും വിവാഹമോചനത്തെ സംബന്ധിച്ച് വളരെയധികം ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിവിടെ സംഭവിക്കുന്നത്. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഇവിടെ മനുഷ്യ കുടുംബത്തിൽ പാപം പ്രവേശിക്കുന്നതിന് മുൻപ് പുരുഷനും സ്ത്രീക്കും ദൈവം നിശ്ചയിച്ച ആദ്യത്തെ പ്ലാൻ ഇതായിരുന്നു എന്ന് കാണുന്നു. വിവാഹമോചനം എന്നത് ദൈവത്തിൻ്റെ ആദ്യത്തെ ക്രമീകരണത്തിൽ എങ്ങുമില്ലായിരുന്നു. എന്തുകൊണ്ട്? കാരണം പാപം എന്നത് ദൈവത്തിൻ്റെ പ്രാരംഭ ക്രമീകരണങ്ങളിൽ എങ്ങുമില്ലായിരുന്നല്ലോ. വിവാഹമോചനം എന്നത് പാപത്തിൻ്റെ ഫലമാണല്ലോ. താങ്കൾ എന്തു തന്നെ പറഞ്ഞാലും വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബന്ധത്തിൽ എവിടെയോ പാപമുണ്ടെന്നുള്ളത് സത്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് യേശു കർത്താവ് അവരെ പിൻപോട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആദ്യത്തെ ക്രമീകരണത്തെ അവർ കാണിച്ചു കൊടുത്തു. ഈ പരീശന്മാരുടെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ താങ്കൾ ആവർത്തന പുസ്തകം 24:1-4 വായിക്കണം. എന്തുകൊണ്ടാണ് മോശ വിവാഹമോചനം അനുവദിച്ചത്? 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് മോശ അത് അനുവദിച്ചത് എന്ന് കാണുന്നു. അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം. വിവാഹബന്ധം മനുഷ്യന് ദൈവം നൽകിയ സമ്മാനമാണ്. മനുഷ്യബന്ധങ്ങളിലേക്കും ഏറ്റവും പരിപാവനവും മധുരതരവുമായുള്ളത് വിവാഹബന്ധമാണ്. അതിനോട് തുല്യമായ ഒരു ബന്ധവുമില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ കുടുംബജീവിതം ആസ്വദിക്കുന്നില്ല എങ്കിൽ എവിടെയോ കാര്യമായ തകരാറുണ്ട്. ഒരു പൊത്തുവരുത്തത്തിൽ ഒന്നും പോകുവാൻ സാധിക്കില്ല. ഒന്നുകിൽ വലിയ സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നരകമായിരിക്കും. വിവാഹബന്ധത്തിലെ സന്തോഷവും സംതൃപ്തിയും ഭൗതികമായിട്ടുള്ള സമൃദ്ധിയിലല്ല. പിന്നെയോ, ദൈവത്തോടുകൂടി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലത്രേ. ദൈവത്തോടുകൂടി അല്ലാത്ത കുടുംബജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുകയല്ല, എങ്ങനെങ്കിലും ജീവിച്ചു തീർക്കുകയാണ് അത്രമാത്രം. വാസ്തവത്തിൽ വിവാഹം എന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നതത്രേ. അതുകൊണ്ട് ദൈവമക്കൾക്ക് മാത്രമേ ഇത്രമാത്രം ഉന്നതവും വിശുദ്ധവുമായ ബന്ധം വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെ അവർ അതിൽ പരാജയപ്പെടുമ്പോൾ കയ്പും ഹൃദയകാഠിന്യവും പ്രവേശിക്കുമ്പോൾ അത് വിവാഹത്തിൻ്റെ ഒരു അവഹേളനവും കൂത്തുകാഴ്ചയും അർത്ഥശൂന്യവുമാകുന്നു. ഈ പരിപാവനമായ ബന്ധത്തിൻ്റെ വിലയിടിച്ച് കളയുന്നത് തന്നെ അതത്രേ. പ്രിയ സുഹൃത്തെ, വിവാഹം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലാണ് നടക്കുന്നത്. അതല്ലാതെ മൂന്നാമതൊരു സ്ഥലത്ത് അത് നടക്കുവാൻ സാധ്യമല്ല. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യഭിചാരം വിവാഹബന്ധത്തെ തകർക്കുകയും വിവാഹമോചനത്തിനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു. ആരോ എന്നോട് പറയുകയുണ്ടായി അത് ശരിയാണ്, പക്ഷേ ഈ നല്ല വിശ്വാസിയായ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് കണ്ടേ. അവളുടെ ഭർത്താവ് ഒരു വലിയ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഭക്തനായ ഒരു മനുഷ്യൻ ദൈവമില്ലാത്ത ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? വിശ്വാസികൾക്ക് വിവാഹബന്ധം ഏർപ്പെടുത്തുവാൻ അനുവാദമുള്ള മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. എന്നാലും വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത് വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ്. നിരപരാധിയായ കക്ഷിക്ക് പുനർവിവാഹത്തിന് അവസരം നൽകുന്നതിനായിട്ടാണ് വിവാഹമോചനം അനുവദിച്ചിരുന്നത്. ഈ നിയമം വിശ്വാസികൾക്ക് മാത്രം പ്രായോഗികമാക്കുവാൻ ഉള്ളതായിരുന്നു. ഇത് നാം പ്രത്യേകം ഓർക്കണം. തൻ്റെ മക്കളായി തീർന്നിട്ടില്ലാത്തവരുടെ ജീവിതങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നില്ല. പിന്നെയോ, ആദ്യം അവർ ക്രൂശിങ്കിലേക്ക് വരണം. ഇനിയും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇവിടെയുണ്ട്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനൊക്കെ ആകുന്നു എങ്കിൽ കർത്താവെ, പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അത് സത്യമാണ്. വിവാഹം കഴിക്കാതിരിക്കാമെങ്കിൽ വളരെയധികം പ്രശ്നം ഇല്ലാതിരിക്കാം, അതിന് സംശയമില്ല. എന്നാൽ എന്താണ് വാസ്തവത്തിൽ വേണ്ടത്? 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാലങ്ങളിൽ നാം വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. തുടർന്നുള്ള വാക്യങ്ങൾ കർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാകുന്നു നൽകുന്നത്. ഇന്നും പല സഭകളും ഈ പ്രശ്നത്തിൽ നിന്നും കരകയറുവാൻ സാധിക്കാതെ കുഴങ്ങുകയാണ്. 12-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലാത്ത ചില പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. അവർക്ക് അങ്ങനെ കഴിയുന്നതിന് ഒരു പ്രയാസവുമില്ല, പക്ഷേ അത് എല്ലാവർക്കും പറ്റുന്നതല്ല. പിന്നെ പറയുന്നു, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ചില സഭകളിൽ നിയമമുണ്ടല്ലോ, പ്രത്യേക സ്ഥാനങ്ങളിലുള്ളവർ വിവാഹം കഴിച്ച് കുടുംബം പുലർത്തി ജീവിക്കുവാൻ പാടില്ല എന്ന്. അത് സംഘടനയുടെ അല്ലെങ്കിൽ സഭയുടെ നിയമമാകും, മനുഷ്യനുണ്ടാക്കിയ നിയമം. അങ്ങനെ ആ സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് വിവാഹം കഴിക്കുവാൻ ഒരവകാശവുമില്ല. അതാരും കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയോട് ഒരിക്കൽ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, ഇങ്ങനെ പോയാൽ നിനക്ക് വിവാഹം കഴിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അതിന് മറുപടിയായി അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചതാണ്. ആ ത്യാഗം ചെയ്യുവാൻ ഞാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ആ പെൺകുട്ടി അത് സ്വമേധയാ ചെയ്തതാണ്. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു നിൽക്കും, താങ്കൾ ചിന്തിക്കുന്നു സുവിശേഷ വേലക്കാരൻ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന്, അല്ലെങ്കിൽ അച്ഛന്മാർ വിവാഹം കഴിക്കണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെയാണ് ദൈവം ഒരു പ്രമാണം നൽകുന്നത്. ദൈവം പറയുന്നത്, അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. നമുക്ക് വേണ്ടി നാം തന്നെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ട് അങ്ങനെ അല്ലാത്തവരെല്ലാം തെറ്റുകാരാണെന്നും എന്നെപ്പോലെ ആയില്ലെങ്കിൽ ദൈവം അംഗീകരിക്കത്തില്ല എന്നും പറയുന്നത് ശുദ്ധ അബദ്ധമാകുന്നു. ഒരിക്കൽ ഒരു പ്രത്യേക വിഭാഗത്തിലൊരു ശുശ്രൂഷകൻ, യേശുവിൻ്റെ അപ്പോസ്തലന്മാരാരും വിവാഹിതരല്ലായിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ പെടുന്ന പാട് ഞാൻ കണ്ടതാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാര്യയുടെ അമ്മയല്ല, അമ്മാവൻ്റെ ഭാര്യയാണെന്നും മറ്റ് അപ്പോസ്തലന്മാർ എല്ലാവരും അവിവാഹിതരാണെന്നും ആ വ്യക്തി പഠിപ്പിച്ചു. ഈ കാര്യത്തിൽ ദൈവവചനം വളരെ വ്യക്തമാണ്. വിവാഹം കഴിക്കണമോ വേണ്ടായോ എന്നുള്ളത് അവരവരുടെ കാര്യമാണ്. ഇനിയും വളരെ മനോഹരമായ വേറൊരു കാര്യം നമുക്ക് കാണാവുന്നതാണ്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു, പിന്നെ അവിടെ നിന്ന് യാത്രയായി. ശിശുപ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാനം ഈ ഭാഗത്ത് കാണുന്നുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ യേശുവിനെ ഒരു ശിശുവിന് കാണിച്ചു കൊടുക്കുന്ന പക്ഷം യാതൊരു കുട്ടിയും യേശുവിനെ തള്ളിക്കളയുകയില്ല എന്നതാണ് വാസ്തവം. സുവിശേഷം കുഞ്ഞുങ്ങളോട് അറിയിക്കണം എന്ന് നിർബന്ധമായി പറയുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. യേശു കർത്താവ് വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ ശിശുക്കളെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്നത് രസകരമായി തോന്നുന്നില്ലേ? ഏതൊരു വിവാഹബന്ധം വേർപെടുത്തുമ്പോഴും അതിലേറ്റവും അധികം പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങളാണ്. ഒരു സ്ത്രീ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് തനിക്ക് വിവാഹമോചനം നേടുവാൻ താല്പര്യമുണ്ടെന്നറിയിച്ചു. അതിനുള്ള ഉപാധി അവൾ പറഞ്ഞു. അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നത്രേ അവൾ എന്നോട് പറഞ്ഞു. സാറേ, അയാൾ ചെയ്യുന്ന ഇന്നിന്ന പ്രവർത്തനങ്ങളാൽ എനിക്ക് അയാളെ മേലിൽ സ്നേഹിക്കുവാൻ സാധിക്കില്ല, ഞാൻ മടുത്തു. സാറ് പറയുന്നത് ഞാൻ കേട്ടു, സ്നേഹമില്ല എങ്കിൽ ബന്ധവുമില്ല എന്ന്. അതുകൊണ്ട് വിവാഹമോചനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചുവെന്ന്. സ്നേഹമില്ല എങ്കിൽ ബന്ധവുമില്ല എന്നത് സത്യമാണ്. അത് വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ വിവാഹമോചനം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നടത്തേണ്ടത്. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, സഹോദരി, താങ്കൾ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ? അത് കേട്ടപ്പോൾ അവളുടെ മുഖഭാവം മാറി. അവൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ പറഞ്ഞു, അതാണ് ഈ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് അയാളുടെ കൂടെ ജീവിക്കുവാൻ ശ്രമിക്കൂ. ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, എന്നാൽ ഒരു ഉന്നതമായ കാര്യം നേടിയെടുക്കുവാൻ ഇവിടെ ഇപ്രകാരം നിന്നേ മതിയാകൂ. വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളാണ്. അതെ, അങ്ങനെയുണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഭയാനകമാണ്. നാം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഈ യൗവനക്കാരൻ യേശുക്രിസ്തുവിനെ സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചേ. അവൻ യേശുവിനെ നല്ല ഗുരു എന്ന് സംബോധന ചെയ്യുന്നു. യേശു നല്ലവനാകുന്നു എന്ന് സമ്മതിക്കുവാൻ അവന് പ്രയാസമില്ലായിരുന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ ശത്രുക്കൾ അങ്ങനൊന്ന് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നിരിക്കും. നമ്മുടെ മലയാളം തർജ്ജമയിൽ 2 വാക്യങ്ങളിൽ മറ്റു ഭാഷകളിൽ നിന്നും അല്പം വ്യത്യാസം കാണുന്നുണ്ട്. 16-ാം വാക്യത്തിൽ നല്ല ഗുരു എന്നുള്ള സംബോധനയുണ്ട്. 17-ാം വാക്യത്തിൽ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാകും. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ അർത്ഥമാക്കിയത്, ഞാൻ നല്ലവനെന്ന് നീ കാണുന്നുവെങ്കിൽ അത് ഞാൻ ദൈവമായതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് കർത്താവ് അവനെ ശരിയായ വഴിയിലേക്ക് തിരിക്കുവാൻ നോക്കുകയാണ്. അവൻ പറഞ്ഞു, അവൻ അറിയാവുന്ന കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട് എന്ന്. ഈ മനുഷ്യന് അത് പറയാൻ ധൈര്യമുണ്ടായി. എന്നിരുന്നിട്ടും ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവിച്ചിരുന്നു. യേശു അവനോട് പറഞ്ഞതായ കൽപ്പനകൾ 10 കൽപ്പനകളിലെ ഒടുവിലത്തെ ഭാഗത്തേതായിരുന്നു. അതായത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്ന കൽപ്പനകൾ. 10 കൽപ്പനകളിൽ ആദ്യത്തെ ഭാഗം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നത് അത്രേ. യേശു കൽപ്പനകൾ ഉദ്ധരിച്ച് ആ യൗവനക്കാരനോട് സംസാരിക്കാതിരുന്നതിന് കാരണം അവൻ്റെ ചിന്താഗതിയിലൂടെ കർത്താവ് അവനെ നയിക്കുകയായിരുന്നു. എന്തായിരുന്നാൽ തന്നെയും ഇനിയും കർത്താവ് ആ യുവാവിൻ്റെ ചിന്തയെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് തിരിക്കുന്നു. എത്ര വലിയ പാഠമാകുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സൽഗുണപൂർണൻ ആകുവാൻ എന്ന് പറഞ്ഞാൽ തികഞ്ഞവനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നത്രേ. ഇവൻ കുറേ നാളായി യേശുവിൻ്റെ കൂട്ടത്തിലായിരുന്നിരിക്കുമല്ലോ. അങ്ങനെ വന്നപ്പോൾ അവൻ മനസ്സിലായി കാണും, അവൻ 10 കൽപ്പനകളിൽ ആദ്യത്തെ കൂട്ടം അനുസരിക്കുന്നില്ല എന്ന്. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ആ കൽപ്പനകൾ. യേശു കർത്താവ് ക്രൂശിങ്കിലേക്കുള്ള തൻ്റെ വഴിയിലായിരുന്നു. ഈ മനുഷ്യൻ യേശുവിനെ അനുഗമിച്ചിരുന്നു എങ്കിൽ അതൊരു ക്രൂശിൻ്റെ ചുവട്ടിൽ മാത്രമേ ചെന്നെത്തുകയുള്ളായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പിൻപേ പോകുവാൻ ഈ യൗവനക്കാരനെ തടസ്സപ്പെടുത്തുന്നത് എന്തോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലേ. അവൻ്റെ ധനമായിരുന്നു അവനെ പിൻപോട്ട് പിടിച്ചിരുന്നത്. എന്നാൽ കർത്താവ് വളരെ കൃത്യമായി അവനോട് പറയുന്നു, നിന്നെ പിൻപോട്ട് പിടിക്കുന്നത് എന്ത്? അത് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാകുന്നത് വരെയും തികഞ്ഞവനാകുവാൻ നിനക്ക് സാധിക്കില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുതന്നെയാണ് വാസ്തവം. നമ്മെ തികഞ്ഞവരാക്കാതിരിക്കുന്ന അനേക കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരത്തിലുള്ള ഏതെങ്കിലും കുറവ്, ദൈവത്തെക്കാൾ കൂടുതൽ താങ്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും സ്വഭാവമാകാം, ചില ബന്ധങ്ങളാകാം, എന്തുമാകട്ടെ, അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് സൽഗുണപൂർണനാകുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് മുൻപോട്ട് പോകുവാൻ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ